പേജ് 273. ആഖ്യാനങ്ങളുടെ പഠനത്തിന് ആഖ്യാനങ്ങളുടെയും അനാഖ്യാനങ്ങളുടെയും വിവേചനം അനിവാര്യമാണെന്ന് കള്ളർ പറയുന്നുണ്ട്. സംഭവാനുക്രമണിക ആണ് ആഖ്യാനങ്ങളുടെ മുഖമുദ്ര. സംഭവങ്ങളുടെ പരമ്പരയാണ് ഒരു കഥയെ അതാക്കുന്നത്. തന്മൂലം കഥനത്തിൽ നിന്നും സ്വതന്ത്രവും കഥനത്തിനു മുൻപേ നിലനിൽക്കുന്നതുമായ ഒന്നായി കഥയെ തിരിച്ചറിയേണ്ടത് നാരലോജിസ്റ്റിക്കിൻ്റെ ചുമതലയാണ്. എഴുത്തുകാരൻ പ്രസ്തുത കഥയുടെ കഥനമാണ് നിർവചിക്കുന്നത്. എന്നുവച്ച് ആദ്യമൊരു കഥ സ്വരൂപിക്കുകയും പിന്നീടതിന് രൂപം കൊടുക്കുകയുമാണ് എഴുത്തുകാരൻ ചെയ്യുന്നതിന് അർത്ഥമില്ല. ആഖ്യാന ശാസ്ത്രപരമായ പഠനം ഇത്തരമൊരു ധാരണ കഥയും കഥനവും തമ്മിലുള്ള അന്തരത്തെക്കുറിച്ചുള്ള ധാരണ കൈക്കൊള്ളേണ്ടതുണ്ടെന്ന് പറയാതെ നിവൃത്തിയില്ലതാനും. സംഭവങ്ങൾക്ക് കാലികമായ ഒരു ക്രമം ഉണ്ടെന്ന് ആഖ്യാന ശാസ്ത്രജ്ഞൻ സങ്കല്പിക്കുക തന്നെ വേണം. കഥയിലെ സംഭവങ്ങൾക്ക് കാലബന്ധം ഉണ്ടെന്ന് മൈക്കോ ബാൽ സിദ്ധാന്തിക്കുന്നുണ്ട്. പ്രസ്തുത സംഭവങ്ങൾക്ക് സ്ഥലപരമായ ഒരധിഷ്ഠാനം ഉണ്ടായിരിക്കും. സംഭവങ്ങൾക്കുള്ള കഥാപാത്ര ബന്ധവും കഥയുടെ അനിവാര്യതകളിലൊന്നാണ്. കഥയുടെ പൂർവാസ്തിത്വം സുപ്രധാനമാണെന്ന് അഭിപ്രായം കള്ളർക്ക് ഉണ്ട്. സംഭവങ്ങളുടെ പാഠബാഹ്യമായ അവസ്ഥയിൽ കാലബന്ധം ഉണ്ടായിരുന്നാലേ പ്രസ്തുത കാലബന്ധത്തെ എഴുത്തുകാരൻ്റെ പ്രതിനിധീകരണം എപ്രകാരം മാറ്റിമറിച്ചു എന്ന ചോദ്യം ഉന്നയിക്കാനാവൂ. സംഭവങ്ങളുടെ കാലപൗർവപാരത്തിൻ്റെ ആഖ്യാനം കൊണ്ട് പരിഷ്കരിക്കുകയാണ് എഴുത്തുകാരൻ. മോട്ടീഫുകളുടെ ആവർത്തനമല്ല കഥനം എന്ന വാസ്തവം മറന്നുകൂടാ. സംഭവങ്ങളെ സിദ്ധവിഷമെന്ന നിരക്ക് അവതരിപ്പിക്കുന്നതിന് പകരം വർണ്ണനത്തിൻ്റെ ഉത്പന്നങ്ങളാക്കി മാറ്റുക എന്നത് ആഖ്യാനങ്ങളുടെ പാരമ്പര്യ സ്വഭാവമാണെന്ന സിദ്ധാന്തത്തിൽ അധിഷ്ഠിതമാണ് ആഖ്യാന വിജ്ഞാനം. ഈഡിപ്പസ് രാജാവിൻ്റെ കഥ ഒരു ഉദാഹരണമായെടുക്കാം. ഈഡിപ്പസ് ഒരു ഇടയൻ്റെ സംരക്ഷണത്തിൽ ജീവിക്കുന്നു. അയാൾ ലായൂസിനെ വധിക്കുന്നു. സ്ഫിങ്സിൻ്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്നു. യക്കോസ്തയെ പരിണയിക്കുന്നു. ലായൂസിൻ്റെ ഹന്താവിനെ അന്വേഷിക്കുന്നു. സ്വന്തം തെറ്റ് സ്വയം കണ്ടെത്തുന്നു. സ്വയം ആന്ത്യം വരിക്കുകയും നാടുവിടുകയും ചെയ്യുന്നു. പേജ് 274. മേൽപ്പറഞ്ഞ ഈഡിപ്പസ് രാജാവ് എന്ന വിശ്വവിഖ്യാത നാടകത്തിൻ്റെ ഫാബുലയാണ് നാടക വ്യവഹാരത്തിൽ പ്രസ്തുത കഥാതന്തു എപ്രകാരമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ആരോ ലായൂസിനെ കൊന്നു. അതാരാണ്? സിഗ്മണ്ട് ഫ്രോയിഡ് സോഫ്ലിക്കിസിൻ്റെ നാടകം വായിക്കുന്നത് ഇപ്രകാരമാണ്. ദ ആക്ഷൻ ഓഫ് ദ പ്ലേ കൺസിസ്റ്റ് ഓഫ് നത്തിങ് അതർ ദാൻ ദ പ്രോസസ് ഓഫ് റിവീലിംഗ് വിത്ത് കണ്ണിങ് ഡിലേസ് ആൻഡ് എവർ മൗണ്ടിങ് എക്സൈറ്റ്മെൻറ്റ് ദാറ്റ് ഒഡിപ്പസ് ഹിംസെൽഫ് ഈസ് ദ മർഡർ ഓഫ് ലോയിസ് ബട്ട് ഫർദർ ദാറ്റ് ഹീ ഈസ് ദ സൺ ഓഫ് ദ മർഡേർഡ് മാൻ ആൻഡ് ഓഫ് ജൊക്കാസ്റ്റ അപ്പാൾഡ് അറ്റ് അംബോനിഷൻ ഹി ഹാസ് അൺറിട്ടിംഗ്ലി പ്രിപ്പറേറ്റഡ് ഒഡിപ്പസ് himself blinds himself and forsakes his home. ഫ്രോയിഡ് ഇവിടെ സ്പഷ്ടമാക്കുന്നത് എന്താണ്? ഇവിടെ സംഭവങ്ങളാണ് അർത്ഥങ്ങളെ നിർണ്ണയിക്കുന്നത് എന്ന് തന്നെ. ഒരു ഭയങ്കര കർമ്മത്തെ നാടകം വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു. തൻ്റെ മുന്നിൽ അനാവൃതമാകുന്ന ഭൂതകാല കർമ്മം ഈഡിപ്പസിനെ കുറ്റബോധത്തിലേക്ക് തള്ളിയിടുന്നു. പക്ഷേ ഈ കഥയ്ക്ക് ഒരു മറുവായനയുടെ സാധ്യതയുണ്ട്. ലായൂസിനെ കൊന്നതാരാണ്? ഒരാളോ കുറെ തസ്കരന്മാരോ? ഒരേ ഒരു സാക്ഷിയെ ആ സംഭവത്തിനുള്ളൂ. അയാളെ വിസ്തരിക്കുമ്പോൾ ഈഡിപ്പസ് ആ ചോദ്യം ചോദിക്കുന്നുമില്ല. ഇതിനർത്ഥം ഈഡിപ്പസ് ആ ഭയങ്കര കൃത്യം ചെയ്തിട്ടില്ലെന്നല്ല, മറിച്ച് പ്രസ്തുത കൃത്യത്തിൻ്റെ വെളിപ്പെടലിലാണ് നാടകം സ്ഥിതി ചെയ്യുന്നതെങ്കിലും വായനക്കാരൻ്റെ മുന്നിൽ ദൃക്സാക്ഷി മൊഴിയോ തെളിവുകളോ ഹാജരാക്കപ്പെടുന്നില്ല എന്ന കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ടതാണ് മാത്രമാണ്. ഈഡിപ്പസ് അച്ഛനെ കൊല്ലുമെന്ന് പ്രവചനമുണ്ട്. ഈഡിപ്പസ് ഒരാളെ കൊല്ലുകയും ചെയ്തു. ഈഡിപ്പസ് ലായൂസിനെ മകനാണെന്ന് ഇടയൻ വെളിപ്പെടുത്തുമ്പോൾ ഈഡിപ്പസ് ഒരു നിഗമനത്തിലെത്തുന്നു. താനാണ് ലായൂസിനെ കൊന്നതെന്ന നിഗമനം ഈഡിപ്പസിന് ഉണ്ടാകുന്നതിന് വേറെ യുക്തിയൊന്നുമല്ല. ആഖ്യാനം ആവശ്യപ്പെടുന്ന ഒരു നിഗമനമാണത്. ചിഹ്ന പ്രക്രിയയുടെ ആവശ്യങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവമാണത്. ഒരു പൂർവ്വ സംഭവത്തിൻ്റെ ഫലമല്ല, കാരണമാണിവിടെ അർത്ഥം. ആഖ്യാനപരമായ സംസക്തിയുടെ നിർവഹണത്തിന് ആവശ്യമാണ് ഈഡിപ്പസിൻ്റെ കുറ്റമേൽക്കൽ. ഈഡിപ്പസ് യുക്തിബോധത്തിൻ്റെ ബലത്തിൽ തിരിഞ്ഞു നിന്ന് ഇപ്രകാരം വാദിക്കുന്നുവെന്ന് വിചാരിക്കുക. അതേ ലായൂസ് എൻ്റെ അച്ഛൻ തന്നെ, അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തെ കൊന്നുകളഞ്ഞുവെന്ന് വിചാരിക്കുന്നത് എങ്ങനെ? പക്ഷേ ഇത്തരമൊരു യുക്തിയുമായി ഈഡിപ്പസ് തിരിഞ്ഞു നിന്നാൽ ദൗരന്തിക മഹിമ ആ പാത്രത്തിന് സിദ്ധാന്തിക്കുകയില്ല. വർണ്ണനത്തിൻ്റെ നിർമ്മിതിയാണ് സംഭവമെന്ന നിഗമനമാണ് ഈ സന്ദർഭത്തിൽ നമുക്ക് സ്വരൂപിക്കാനാവുക. പേജ് 275. ഏത് ഇതിവൃത്തത്തിലും കാര്യകാരണ ബന്ധം അത്യന്താപേക്ഷിതമാണ്. കൊതുക് കടിച്ചു, അതുകൊണ്ട് കൈവേദനിച്ചു എന്നതാണ് ആഖ്യാനത്തെ നിയന്ത്രിക്കുന്ന സാമാന്യ തത്വം. പക്ഷേ ഇതിന് ഒരു മറുപുറമുണ്ട്. നമ്മുടെ കൈ വേദനിക്കുമ്പോൾ നാം ചുറ്റുപാട് നോക്കുകയായി, അങ്ങനെ ഒരു കാരണം കണ്ടെത്തുന്നു. തന്മൂലം ആഖ്യാനത്തിൻ്റെ ക്രമണിക ഇപ്രകാരമാണെന്ന് വരാം. ആദ്യം നൊമ്പരം, പിന്നെ കൊതുക്. ഫലത്തിൽ നിന്നും കാരണമുണ്ടാകുകയാണിവിടെ. ചുരുക്കത്തിൽ, ആഖ്യാന പഠനങ്ങളിൽ രണ്ടു തരം കണ്ടെത്തലുകൾ സാധ്യമാണ്. ഒന്ന്, ആഖ്യാനത്തെ സംഭവാധിഷ്ഠിതമായി നിരീക്ഷിക്കുക. രണ്ട്, സംഭവത്തെ വ്യവഹാരത്തിൻ്റെ നിർമ്മിതിയായി കാണുക. സംഭവ ക്രമണികയോട് വാഗ്മയ ക്രമണികയെ ഇണക്കിക്കൊണ്ട് ഭൂതകാലാനുഭവത്തെ സംക്ഷേപിക്കാനുള്ള ഒരു മാർഗമാണ് ആഖ്യാനമെന്ന് വില്യം ലബോ അഭിപ്രായപ്പെടുന്നുണ്ട്. നാച്ചുറൽ നറേറ്റീവിനെ സംബന്ധിച്ചാണ് സോഷ്യോ ലിംഗ്വിസ്റ്റിക് ആയ ലബോ ചിന്തിക്കുന്നത്. ഏതാഖ്യാനത്തിനും ഒരു പോയിന്റ് ഉണ്ടായിരിക്കുമെന്നാണ് ലബോ പറയുന്നത്. അതുകൊണ്ട് എന്ത് എന്ന ചോദ്യം കഥയുടെ നേർക്ക് ഉന്നയിക്കപ്പെട്ടുകൂടാം. ഇതിവൃത്തരഹിതമായ പാഠങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആഖ്യാനങ്ങൾ വർഗീകരണത്തിൻ്റെ സീമകൾ മുറിച്ചു കടക്കുന്ന ചലനങ്ങളാണെന്ന് ജോർജി ലോട്ട്മാൻ പറയും. ഒരു പാഠം വാസ്തവത്തിൽ ആശയം, വികാരം, പാത്രം, രംഗം, ബിംബങ്ങൾ മുതലായവയുടെ പ്രതിനിധീകരണമല്ല, മറിച്ച് അതൊരു വ്യവഹാരം മാത്രമാണ്. പാഠത്തിന് മുമ്പേ നിലനിന്ന ലോകമല്ല വ്യവഹാരം വിചരിച്ച ലോകമാണ് പാഠം. വ്യവഹാര രൂപങ്ങളെ സംബന്ധിച്ച അറിവ് എഴുത്തുകാരനെ നിയന്ത്രിക്കുന്നു. കലാപരമായ സംവിധാനം ചെയ്യപ്പെട്ട സംഭാഷണ രൂപങ്ങളുടെ സാമൂഹിക നാനത്വം വൈജ്ഞാനികത്വം കൊണ്ടാണ് നോവൽ എഴുതപ്പെടുന്നതെന്ന് ഭക്തിൻ അഭിപ്രായപ്പെടുന്നുണ്ട്. ദേശഭാഷാ രൂപങ്ങൾ, പ്രായത്തിൻ്റെ ഭാഷകൾ, പ്രൊഫഷണൽ ജാഗറണുകൾ, അധികാരത്തിൻ്റെ ഭാഷകൾ, വികാരത്തിൻ്റെ ഭാഷകൾ, ഓരോ സമയത്തിൻ്റെയും ഭാഷകൾ തുടങ്ങിയ ഭാഷാവൈവിധ്യങ്ങളെ അകപ്പാളിപ്പാളാക്കുന്ന ഒരു ഭാഷ നോവൽ രചനയിൽ അനുപക്ഷണീയമാണെന്ന് ഭക്തിൻ വ്യക്തമാക്കുന്നു. മേൽപ്പറഞ്ഞ ഭാഷാവിധങ്ങളുടെ പാരസ്പര്യമാണ് നോവലിൻ്റെ ശൈലീശില്പത്തിൻ്റെ അടിസ്ഥാനം. ഇതിവൃത്തം, കഥാപാത്രം, കാലം, സ്ഥലം, വക്താവ് മുതലായ അംശങ്ങളും അതിപ്രധാനമാണ്. ആഖ്യാന വിജ്ഞാനപരമായ വിശകലനത്തിൽ ആഖ്യാനപരമായ ചിഹ്നങ്ങളിൽ ഉപമ, രൂപകം മുതലായ ഭാഷണതന്ത്ര ഘടകങ്ങളും ഉൾപ്പെടുമെന്ന് നറോളജിസ്റ്റിക് മനസ്സിലാക്കേണ്ടതുണ്ട്. പേജ് 276. ഒരു ബിംബം ഒരാഖ്യാനത്തെ ചിലപ്പോൾ മുന്നോട്ട് നയിക്കും വിധം പ്രബലമാണെന്ന് വരാം. കുമാരനാശാൻ്റെ കരുണയിലെ പ്രകാശബിംബം ഒരു ദൃഷ്ടാന്തമാണ്. ആഖ്യാനത്തിനുള്ളിലെ അർത്ഥസഞ്ചാരത്തെ മുഴുവനും നയിക്കുന്ന ബിംബമാണിത്. മലയാളത്തിൽ ഇമ്മാതിരി പഠനങ്ങൾ ഇനിയും ആരംഭിക്കേണ്ടതാണ് ഇരിക്കുന്നു. ആഖ്യാനശാസ്ത്രത്തിൻ്റെ മേഖല അതിവിപുലമാണെന്ന് സൂചിപ്പിക്കാനേ ഇതുപോലൊരു ലേഖനത്തിൽ സാധ്യമാകൂ. പ്രസ്തുത വിഷയത്തിലേക്കുള്ള ഒരു പ്രവേശകം മാത്രമായേ ഈ പ്രബന്ധത്തെ കാണേണ്ടതുള്ളൂ. പാഠാന്തരാത്മകത. ഘടനശാസ്ത്രപരമായോ ചിഹ്നശാസ്ത്രപരമായോ ആയ സാഹിത്യ വിശകലനത്തിലാണ് പഠനാത്മകത എന്ന സങ്കല്പനം ഉയർന്നു വരുന്നത്. പഠനത്തിൻ്റെ ശാസ്ത്രീയത്വം ഒരു മൂഢസങ്കല്പനം മാത്രമാണ്. മുമ്പ് എഴുതപ്പെട്ട പാഠങ്ങളാണ് പിന്നീട് എഴുതപ്പെടുന്ന കൃതികൾക്ക് അർത്ഥം നൽകുന്നത്. ഒരു പാഠത്തെ സമീപിക്കുന്ന വായനക്കാരിൽ അനേകം പാഠങ്ങളുടെ സംസ്കൃതി നിലീനമാണെന്ന് നമുക്കറിയാം. സോഷ്വർ പറഞ്ഞതോർക്കുക, ലംഗ്വേയാണ് പരുവളിനെ സ്വാധീനമാക്കുന്നത്. അതുപോലെ ഇതര പാഠങ്ങളുടേതായ ഒരു വ്യവസ്ഥയിൽ നിന്നാണ് ഓരോ പാഠവും ഉരുത്തിരിയുന്നത്. പാഠങ്ങളുടെ ഈ അന്യോന്യതയെ ദ്യോതിപ്പിക്കുന്ന പരികല്പനയാണ് പാഠാന്തരാത്മകത. അതേസമയം പരമ്പരാഗതമായ സ്വാധീനങ്ങളെയും സ്രോതസ്സുകളെയും സംബന്ധിച്ച ഒരന്വേഷണമല്ല പാഠാന്തരാത്മകതയുടെ പഠനം. പാഠത്തിന് അർത്ഥസാധ്യത നൽകുന്ന അറിവുകൾ മുഴുവനും പാഠാന്തര ബന്ധങ്ങളുടെ പരിധിയിൽപ്പെടും. കാവ്യചിഹ്ന നിതങ്ങൾ നാനാവിഷയക ചിഹ്നിതങ്ങളെ സ്പർശിക്കുന്നതുമൂലം മറ്റു വ്യവഹാരങ്ങളും കവിതയിലൂടെ വായിക്കപ്പെടുന്നുണ്ട്. ഒരു കൃതി ഇതര സ്രോതസ്സുകളുടെ പരമ്പരയിൽ അന്തർഭൂതമാണ്. പൂർവ്വപാഠങ്ങൾ സ്രോതസ്സുകളായല്ല പരിഗണിക്കപ്പെടേണ്ടത്, സാഹിത്യ പ്രരൂപത്തിൻ്റെ ഘടകങ്ങൾ മാത്രമാണവ. പാഠാന്തര ബന്ധങ്ങളുടേതായ ഒരു പ്രതലം ഏത് പാഠത്തിനുമുണ്ട്. ആ പ്രതലത്തിലാണ് ഇതര പാഠങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ഇതര പാഠങ്ങളെ ഒരേ സമയം സംശീകരിച്ചും സംഹരിച്ചുമാണ് ഒരു പാഠം പലപ്പോഴും വർത്തിക്കുന്നത്. കീഴ്വഴക്കങ്ങളോട് കലഹിച്ചുകൊണ്ടാണ് ചിലപ്പോൾ ഒരു പാഠം അസ്തിത്വം ആർജിക്കുന്നത്. അപ്പോഴും അന്യപാഠങ്ങളുടെ മൂകസാന്നിധ്യം അതിൽ ഉണ്ടായിരിക്കും. അന്യപാഠത്തിൻ്റെ സ്ഥിരീകരണത്തിലൂടെയും തിരസ്കാരത്തിലൂടെയുമാണ് കാവ്യപാഠം രൂപം കൊള്ളുന്നത്.